നമസ്കാരം, ഞാൻ സിന്ധു പുന്നൂസ്. നമ്മുടെ മലയാളം എഫ് എമ്മിന്റെ അറിഞ്ഞതും അറിയാത്തതുമെന്ന അഭിമുഖ പരമ്പരയുടെ അടുത്തൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പരിപാടികളുടെ പ്രായോജകർ ഹോംലാൻഡ്, ഇന്ത്യൻ മാർട്ട്, മൗണ്ട് വില്ലിംഗ്ടൺ, കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, വി ബിൽഡേഴ്സ്, വിശ്വാസ് ഫുഡ്സ്.
ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട് തനതായ സൗത്ത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ പറുദീസ. ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വിഭവങ്ങൾ ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ടിൽ നിന്നും തിരഞ്ഞെടുക്കാം. പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട്, 295 പെൻറോസ് റോഡ്, മൗണ്ട് വില്ലിംഗ്ടൺ.
വിശ്വാസ് ഫുഡ്സ്, നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരളത്തനിമയിൽ കോട്ടയത്ത് നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകൾ ഏറെ, സ്വാദിലും മുൻപിൽ വിശ്വാസ് ഫുഡ്സ്.
വി ബിൽഡേഴ്സ്, പെർഗോള, ബ്ലൈൻഡ്സ്, ഹോം റെനോവേഷൻ, കിച്ചൺ റീമോഡലിംഗ്, ഡെക്സ് ആൻഡ് ഫെൻസിംഗ്, ഇങ്ങനെയുള്ള നമ്മുടെ ആവശ്യങ്ങൾക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാം വി ബിൽഡേഴ്സ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ പടുത്തുയർത്തും വി ബിൽഡേഴ്സ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800 5747 22. വിശ്വസിക്കാം, വിദഗ്ധരെ.
യൂട്യൂബിൽ ബൂംബാങ് എന്ന ചാനലിൽ ഏകദേശം 1.5 മില്യണോളം സബ്സ്ക്രൈബേഴ്സിനെ തന്റേതായ വ്യത്യസ്തമായ ശൈലി കൊണ്ടും പാചക രീതി കൊണ്ടും സാഹസികത കൊണ്ടും സ്വാധീനിക്കുന്ന നവീൻ ജോബുമായുള്ള അഭിമുഖം തുടരുന്നു. അമ്മയ്ക്ക് എന്ത് തോന്നി ന്യൂസിലൻഡിൽ വന്നിട്ട്? ആദ്യം വരുവാണോ അതോ?
അല്ല, അമ്മ ഇതിനു മുന്നേ വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് ഇവിടെ ഇഷ്ടമാണ്. പിന്നെ അമ്മയ്ക്ക് എന്റെ കൂട്ടത്തിൽ നിൽക്കാൻ അത്ര എളുപ്പമല്ല. അതായത് ഇത് ഇവരൊരു ഒരു എറ എന്താ പറയുക, ഒരു എറയുടെ വ്യത്യാസം ഉണ്ടല്ലോ.
ജനറേഷന്റെ വ്യത്യാസം.
ഒരു വലിയൊരു ഒരു ഗ്യാപ്പുണ്ട്. ഇപ്പം എൻ്റെ അമ്മയൊക്കെ പഠിച്ചു വളർന്ന ഒരു സാഹചര്യം, ഞങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യം. ഞാൻ പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലുണ്ട്, അത് വളരെ ഉപകാരമായിട്ടുള്ള ഒരു കാര്യമാണ്. വെച്ചാൽ അത് വേറെ ആളെ മേലെ അടിച്ചേൽപ്പിക്കുന്ന പരിപാടി എനിക്കുണ്ട്. ഇല്ലയെന്നാണ് ഞാൻ പറയണമെങ്കിൽ ഇത് ഞാൻ അറിയാണ്ട ചെയ്യും. ഞാൻ പ്രത്യേകിച്ച് എൻ്റെ വീട്ടുകാരാണെങ്കിൽ നന്നായിട്ട് ചെയ്യും. അപ്പോൾ അമ്മേൻ്റെ അടുത്തൊക്കെ ഞാൻ വീട്ടിൽ വന്ന ആദ്യം പറഞ്ഞു, അമ്മ ഇങ്ങനെ ഇരിക്കല്ലേ, ഇങ്ങനെ ഇരുന്ന് ശരിയാവില്ല, നിങ്ങളുടെ കാലിൻ്റെ മുട്ടിൻ്റെ പേനയും മുട്ടുന്നതിൽ ഇതൊക്കെ മൂവ്. അപ്പം ഞാൻ ഈ ഹണ്ടിന് പോണടത്ത് അപ്പച്ചന്മാരനെ ഇവരനെയൊക്കെ കാണിച്ചു കൊടുത്തത് രാവിലെ തന്നെ അമ്മേനെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യിപ്പിക്കും. അപ്പൊ അത് നീ എന്തിനാണ് ഇങ്ങനെ പറയണേ, ഞാൻ നീ എനിക്കൊന്ന് പതുക്കെ പറഞ്ഞോടെ ഇങ്ങനെ പറഞ്ഞോണ്ട്. അപ്പൊ ഇത് അമ്മയ്ക്ക് വലിയ താല്പര്യമില്ല, ഇത് അമ്മയ്ക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് അല്ല. അമ്മയ്ക്കും ഇല്ല, അപ്പനും ഇല്ല, ആർക്കും ഇല്ല. ഇത് നമ്മുടെ ലെവലിലാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇനി അവരുടെ ലെവലിലേക്ക് താഴ്ന്നു പോയിട്ട് ആലോചിക്കണമെന്നാണ് അവരും പറയണ സമൂഹം പറഞ്ഞത്. ഞാൻ അങ്ങനെ താവില്ല. അങ്ങനെ ഞാൻ കൂട്ടത്തിൽ നിന്ന് മാറി ഓടി നടക്കുന്ന ആളാണെന്ന് ചിന്തിക്കുന്ന ആളാണ്. അപ്പം ഞാൻ ഒരിടത്ത് ഈ പാവം വയ്ക്കുന്ന ഒരു പരിപാടി ഉണ്ട്. പാവം പറയല്ല, ഇത് നമ്മുടെ ഒരു കഷ്ടമാണ്. ഇത് പാവം വയ്ക്കുക, അച്ഛൻ പാവം, അമ്മ പാവം, വയസ്സായ അപ്പാപ്പൻ പാവം. അപ്പം എന്താ വേണ്ട, അപ്പം ഇവർക്ക് മരുന്ന് മേടിച്ചു കൊടുക്കുക, വരനെ വീട്ടിൽ ആപ്പിള് മേടിച്ചു കൊടുത്തിട്ട് മൂലക്കിലേക്ക് ഇരുത്തുക എന്നുള്ളതാണ്. പാവം അധികം ഓടുന്ന ഒരു സാധനമല്ല. നമുക്ക് വേണ്ടത് ദേ നീഡ് ടു മൂവ് എവറി സിംഗിൾ ഡേ.
കറക്റ്റ് ആണ്,
മേക്ക് ദ മൂവ്. അതാണ് ഹാർഡ്. ഇപ്പം എൻ്റെ മോളുടെ അടുത്ത് രാവിലെ ഒരു സൂപ്പ് കുടിക്കുക എന്ന് പറയുന്നത് അവൾക്ക് ഇഷ്ടമല്ല. ഒരൊറ്റ കുട്ടിയും വന്നിട്ട് രാവിലെ എന്നിട്ട് എനിക്ക് ഒരു പുഴുങ്ങിയ മുട്ട തരും ഡാഡേന്ന് പറയും. ഇല്ല,
ഇല്ല,
സീരിയൽസ് തരും, മധുരമുള്ള സാധനം തരും എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ അടുത്ത് രാവിലെ ഇല്ല, യു നീഡ് ഈറ്റ് എഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹാർഡസ്റ്റ് തിങ് ആണ്. ഞാൻ കാറിലിരുന്ന് പലപ്പോഴും കരഞ്ഞിട്ടുണ്ട്, കുഞ്ഞിന് ഒരു സമയത്ത് മുട്ടായി കൊടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. ഇത് നമ്മള് ഈ ട്രോമയായിട്ടാണ് ആക്ച്വലി നടക്കണേ. പക്ഷെ ദാറ്റ് ഇസ് ഹാർഡസ്റ്റ് ബിറ്റ്. അപ്പൊ ഇത് നമ്മള് കുട്ടിയുടെ അടുത്ത് പറഞ്ഞാലും ഭാര്യയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇവർക്ക് ഇതൊരു ഷോക്കാവും. സോ അങ്ങനെ എൻ്റെ അടുത്ത് എപ്പോഴും ഭയങ്കര ഫണ്ണിയായിട്ട് ഇരിക്കാൻ പറ്റിയ അടുത്തൊരാളെ ഞാൻ പോകട്ടാന്ന് പറഞ്ഞു. അമ്മ തൃശ്ശുകാരാണല്ലോ, അതെ നീ എൻ്റെ ഞാൻ അവിടെ പോട്ടെ. പക്ഷേ ദ സെയിം മൊമെന്റ് ദേ അപ്രീഷിയേറ്റ്. അമ്മ പല ആൾക്കാരെയും വിളിക്കുമ്പോ എന്റെ ഞാൻ അതെ കാലിന്റെ മുട്ടിന്റെ ഒക്കെ വേന മാറിയിട്ടാ, അടിപൊളിയുണ്ട് എടാ നവിയ. ഞാൻ തിരിച്ച് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സാധനം അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, എന്റെ മുന്നിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അതെന്ന് പറഞ്ഞു. പക്ഷെ അമ്മ എല്ലാ ദിവസവും രാവിലെ എന്നിട്ട് ഞാൻ നോക്കുമ്പോ മേശരെ ഒക്കെ പിടിച്ച് വളഞ്ഞിരിക്കും, എനിക്കും തമ്മിലെടുത്ത് പൊക്കെ ചോദിക്കണൊക്കെ ഉണ്ട്. സോ എനി അക്സെപ്റ്റൻസ് സ്റ്റാർട്ട് വിത്ത് റെസിസ്റ്റൻസ് അല്ലേ?
നല്ല പോയിന്റ്.
എന്തും നമ്മൾ സ്വീകരിക്കുന്നത് ഇപ്പൊ എന്നോട് ഞാനും ചേച്ചി നമ്മൾ ആശയം അത് നമ്മൾ അംഗീകരിക്കും. പക്ഷെ വീട്ടിൽ വിടുമ്പോൾ ആലോചിക്കും പനിയെന്തോ നോക്കണല്ലോ. അപ്പൊ ആ ഒരു സാധനത്തിൽ ഞാനും അമ്മയും തമ്മിൽ കോൺഫ്ലിക്റ്റ്
ഉണ്ട്
എപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ ഈ
പറയുന്നത്
ആളുകൾ എങ്ങനെയാണ് വരുന്നത് എനിക്കറിയില്ല, ബട്ട് ഈ സാധനം അവിടെ ഉണ്ട്. സോ അതുകൊണ്ട് അമ്മയ്ക്ക് ഇവിടെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഫോർ സം റീസൺ ഷീസ് ഗോയിങ്. ഐ ഡോണ്ട് നോ വൈ. ആറ് മാസത്തേക്കാണ് അമ്മ വന്നത്. പിന്നെ അമ്മയ്ക്ക് വേറൊരു പ്രശ്നം, തണുപ്പ് തീരെ പറ്റൂല. അപ്പൊ അമ്മ പോവാണ്.
ഈ ഹണ്ടിങ്ങിലേക്ക് പോവാന്ന് പറയുമ്പോഴേ എത്ര ദിവസത്തെ എങ്ങനെയാ പോകുന്നത്, അത് ഇതേ കുറിച്ച് ഒന്നും അറിയാത്ത ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാമോ?
ഇതുവരെ സാധാരണഗതിയിൽ നമ്മള് പോവാറെന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച പോവും. വ്യാഴാഴ്ച പോയിട്ട് നമ്മൾ ഹണ്ട് വെള്ളിയാഴ്ച ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ വെള്ളി ശനിയിലുള്ളിൽ അനിമലിനെ കിട്ടിയില്ലെങ്കിൽ ദെൻ നമ്മൾ ഞായറാഴ്ചയും കൂടി നോക്കും. ചില ദിവസം മൂന്ന് ദിവസമായില്ലേ. അപ്പൊ പക്ഷെ പോക്ക് വ്യാഴാഴ്ച ഏർലി മോർണിംഗ് 4:00 പോകും. പോണ സ്ഥലങ്ങളൊക്കെ തരണക്കി, മറ്റേ വെല്ലിംഗ്ടൺ ഇവിടുന്നൊക്കെ 10 മണിക്കൂർ ഡ്രൈവ് ഉള്ള ഏരിയാസ് ആണ് എല്ലാം. അപ്പൊ വ്യാഴം വെള്ളി ശനി ഞായർ, ഞായർ അനിമൽ കിട്ടുകയാണെങ്കിൽ ചിലപ്പോ ശനിയാഴ്ചയൊക്കെ നമുക്ക് ഫുള്ളായിട്ട് അനിമലിനെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ആണെങ്കിൽ പിന്നെ നമ്മൾ ഞായറാഴ്ച രാവിലെ അവിടുന്ന് ലീവ് ചെയ്യും. ചില ദിവസങ്ങളിൽ ഞായറാഴ്ച ആയിരിക്കും കിട്ടുക. അപ്പം നമ്മൾ തിങ്കളാഴ്ച അവിടുന്ന് ലീവ് ചെയ്യും. അപ്പം വ്യാഴാഴ്ച പോയാൽ തിങ്കളാഴ്ച വരും സാധാരണഗതിയിൽ. പക്ഷേ ഇപ്പം ഇത്തവണ പോയിട്ട് ഞങ്ങൾ തിങ്കളാഴ്ചയാണ് അടിച്ചത്. അങ്ങനെ തിങ്കളാഴ്ച വെടികൊണ്ട അനിമൽ കാട്ടിലേക്ക് കയറിപ്പോയി. അങ്ങനെ ഞങ്ങൾക്ക് ചൊവ്വാഴ്ച രാത്രി, ഐ മീൻ മോർണിംഗ് വരെ വെയിറ്റ് ചെയ്തിട്ട് ഇവനെ ബോഡി എടുത്തിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ അങ്ങനെ അത് എപ്പോഴും വീട്ടിൽ നിന്ന് പോകുമ്പോൾ
മറ്റേ 4-5 ദിവസം എന്നുള്ള രീതിയിൽ തയ്യാറായി പോകും.
എപ്പോഴും അങ്ങനെയാണ് പോവാറ്.
ഹണ്ടിങ് സ്പോട്ട്സ് ഒക്കെ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്?
അത് നമ്മൾ ഇവിടെ കുറെ കാലങ്ങളായിട്ട് പോയിട്ടുള്ള കുറെ സ്ഥലങ്ങളുണ്ട്. പിന്നെ നമ്മൾ പലപ്പോഴും പോകുമ്പോൾ അവിടെ നിന്ന് വേറൊരാളിനെ പരിചയപ്പെടും ചിലപ്പോൾ. അപ്പൊ ആ അയാളുടെ അടുത്ത് ചോദിക്കും, അങ്ങനെ അടുത്ത സ്പോട്ടിലേക്ക് എത്തും. അങ്ങനെ അങ്ങനെ അങ്ങനെയാണ്. ഒരുപാട് ആൾക്കാരെങ്ങനെ എപ്പോഴും വെൽക്കമിങ് അല്ല, കാരണം ഈ ഹണ്ടിങ് ഫസ്റ്റ് ഓഫ് ഓൾ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ചില അവർക്ക് അവരുടെ സ്ഥലം, പിന്നെ ഡോക് ലാൻഡ് അറിയാലോ ഇത്. നമ്മളിപ്പോൾ എല്ലാം പോകുന്നത് ഫാം ലാൻഡ്സ് ആണ്. ഡോക് ലാൻഡ് എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൺസർവേഷൻ. അവിടെ നമ്മൾക്ക് പോയിട്ട് ഹണ്ട് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് കൂടിയൊക്കെ ജനിച്ചു വളർന്ന ആളുകൾക്കാണ് കുറച്ച്. പിന്നെ കുറച്ച് ഡിസ്ക്രിമിനേഷൻ ഇഷ്യൂസ് ഉണ്ട്. അവിടെ നമ്മൾ എൻട്രി ചെയ്താലൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. വെരി ലിറ്റിൽ ബിറ്റ്, അധികമല്ല. അവരുടെ ഏരിയകളാണ്. അപ്പൊ നമ്മൾ പോയിട്ട് ഹണ്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വണ്ടി കുത്തിപൊട്ടിക്കുകയും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്.
നിങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആയിട്ടായിരിക്കും പോകുന്നത്?
അതെ അതെ. ഞാനും ഹണ്ട് ചെയ്യുന്ന ആളല്ല. ഞാൻ എൻ്റെ കയ്യിൽ തോക്കൊന്നുമില്ല. നമ്മുടെ കൂട്ടത്തില് ജോസ് മോൻ, പാപ്പൻ എന്ന് പറയുന്ന, പിന്നെ അബ്ബാസുക്ക, പിന്നെ പണ്ടുകൂടെ ജിജോ. ഞാൻ ജിജോന്റെ കൂട്ടത്തിലാണ് ആദ്യം പോയി തുടങ്ങിയത്. ശരിക്കും ജിജോയാണ് എന്നെ ഹണ്ടിങ്ങിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അബ്ബാസുക്കാനെ മീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ജോസ് മോൻ. അപ്പൊ ഇപ്പൊ അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ്. പിന്നെ അവരുടെ കൂട്ടത്തില് പരിചയപ്പെട്ട വെള്ളക്കാര്, അങ്ങനെ എല്ലാവരുമായിട്ടുള്ള ഹണ്ടിങ് അങ്ങനെയാണ് ചുരുങ്ങിയതൊരു 4-5 days.
മുമ്പ് നമ്മൾ ഫിഷിങ്ങിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു ബേസിക്കായിട്ട് ഒരു ഹണ്ടിങ്ങിനോട് താല്പര്യമുള്ളവരോട് പറയാനായിട്ടുള്ള കുറച്ച് ടിപ്സോ അല്ലെങ്കിൽ മസ്റ്റായിട്ട് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ?
ഹണ്ടിങ് എനിക്ക് തോന്നുന്നത് ന്യൂസിലാൻഡിലേക്ക് ഓടി വന്നിട്ട് അവർ അങ്ങനെ പെട്ടെന്ന് ചെയ്യണ ഏരിയ അല്ല. കാരണം ഗണ്ണും കാര്യങ്ങളൊക്കെ എടുക്കണം. പിന്നെ കുറെ പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ കുറെ പേരുടെ ഇടയിൽ കുഴിയും. കാരണം നല്ല പണിയുണ്ട്. ഈ മല മുഴുവൻ 10-12 km കയറി ഇറങ്ങി ഈ അടിച്ച അനിമലിനെ പൊക്കിയെടുത്ത് കൊണ്ടുവരുന്ന പരിപാടി. പിന്നെ കുറച്ച് ചോരയും തേങ്ങിയും എല്ലാവരുടെയും ഒരു കപ്പറ്റിയല്ല ഹണ്ടിങ്. ഹണ്ടിങ്ങിന് വരുന്നുണ്ടെങ്കിൽ ഹണ്ടിങ് റൂൾസിൽ പ്രധാനമായിട്ട് ഗൺ റൂളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് നമുക്ക് ശരിക്കും ഗണ്ണ് എന്താ പറയുക, ഗണ്ണ് യൂസ് ചെയ്യുന്ന ആൾക്ക് ലൈസൻസിങ്ങിൻ്റെതായിട്ടുള്ള നിയമങ്ങൾ പഠിക്കണം. നമ്മൾ കൂടെ നിൽക്കുമ്പോൾ എപ്പോഴും, ഞാൻ എപ്പോഴും പാപ്പനോടാണെങ്കിലും അബ്ബാസ് രണ്ട് തവണ ചോദിക്കും ചേംബർ എംപ്റ്റി ആയോ, മനസ്സിലായില്ല, അതായത് തോക്കിൻ്റെ ഉണ്ടെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടോ, പൊട്ടു, അങ്ങനെ ഇങ്ങനെയൊക്കെ. നമ്മൾ ഉറപ്പ് വരുത്തും. കാരണം ഇത് ഞാൻ തിരിഞ്ഞ് ഇങ്ങോട്ടൊരു പൊട്ട് പൊട്ടിയാ എന്താ പറയുക, കുദാഹവ. അപ്പം അങ്ങനെ. അപ്പം ഹണ്ടിങ്ങിൻ്റെ കാര്യത്തിൽ അത് തന്നെയാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇവിടെ വന്നിട്ട് പെട്ടെന്നൊന്നും ഹണ്ട് ചെയ്യാൻ പറ്റില്ല. അഥവാ ഹണ്ടിങ്ങിന് പോകുന്നുണ്ട് വെച്ചെങ്കിൽ ആ ഒരു ക്രൂവിന്റെ ഒപ്പം
ആദ്യം കുറച്ച് തവണകൾ പോയി തന്നെ ശീലിക്കുക.
ഒറ്റയ്ക്ക് ആരും മലയാളീസ് ഒരുപാട് പേര് ഇവിടെ ഹണ്ടിങ്ങിന് പോയവരുണ്ടെന്ന് എനിക്കറിയുന്നവരില്ല. പോകുന്നവരൊക്കെ ഫാം ലാൻഡിൽ എൻറ്റർ ചെയ്തിട്ടുള്ളവരാണ്. എൻ്റെ പ്രതി സേഫ്, കാരണം അവിടെ അതിൻ്റെ ഓണർ ഉണ്ടായിരിക്കും. അടുത്ത വർഷം നമ്മൾ പക്ഷേ ഡോക്ലാൻഡിൽ പോകുന്നുണ്ട്. ഒരു 14 ദിവസം സൗത്ത് ഐലൻഡ്. നമ്മുടെ ന്യൂസിലാൻഡിൽ സൗത്ത് ഐലൻഡ് ഇസ് എ ഹാർഡസ്റ്റ് ഹണ്ടിങ് സ്പോട്ടാണ്. എളുപ്പമല്ല. നമ്മൾ അത്രയും തണുപ്പത്ത് 6-7 ദിവസം അതിൻ്റെ ഉള്ളിൽ ഹട്ടിലോ അല്ലെങ്കിൽ ക്യാമ്പിങ്ങോ ചെയ്തിട്ട് വേണം ഹണ്ട് ചെയ്യാൻ. അത് ഞാനിപ്പോൾ ഈ വർഷം, അത് കാരണം ഞാൻ നൈറ്റിൽ ഇപ്പോൾ ഷർട്ടെല്ലാം ഊരി 10-18 kg വെയിറ്റ് എടുത്തിട്ട് മൗണ്ടനെല്ലാം ക്ലൈംബ് ചെയ്യാണ് ഇപ്പോൾ ഈ വർഷം. കാരണം നമുക്ക് അത്രയും തണുപ്പ് ബെയർ ചെയ്യാൻ പറ്റില്ലല്ലോ. പ്രത്യേകിച്ച് ഞാൻ എനിക്ക് തീരെ തണുപ്പ് പറ്റാത്ത ഒരാളാണ്. അപ്പോൾ അത് കാരണം ഇപ്പോൾ നൈറ്റിൽ ഇപ്പോൾ ഇത് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറിയില്ലേ പറ്റുമെന്ന്. കാരണം എപ്പോഴും എന്നോട് എൻ്റെ കൂടെ വരെ പറയും, ആ മാൻ യു ഗൈസ് കാൻ ഡു
ചെയ്തിട്ട് തന്നെ എന്ന് തീരുമാനം.
അറിയില്ല, വലിയ ഷോൾഡർ ഒന്നും പൊക്കണില്ല. എളുപ്പമല്ല. ഞാൻ കേട്ടിട്ടുണ്ട് ഇറ്റ് ഇസ് നോട്ട് ഈസി. വൺ ഓഫ് ദ ടഫസ്റ്റ് ഹണ്ടിങ് ഇൻ ന്യൂസിലാൻഡ് നമ്മുടെ സൗത്ത് ഐലൻഡ്. അപ്പൊ നെക്സ്റ്റ് ഇയർ നമുക്ക് നോക്കാം ഡോക്ലാൻഡ്.
അതിനെല്ലാവിധ ആശംസകളും നേരുന്നു. ഇത്രയും റിസ്ക്കും ചലഞ്ചും ഒക്കെ എടുക്കുന്ന ഒരു ആള് ആണ് നവീൻ എന്നാണ് ഇത്രയും നേരം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇത് ഹെറിഡിറ്ററി ആയിട്ട് കുടുംബപരമായിട്ട് ആരെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള സെയിം ചലഞ്ചസ് അല്ലായിരിക്കാം, നമ്മുടെ നാട്ടിൽ അവരുടെ മുന്നിലുള്ള ചലഞ്ചസ് ഒക്കെ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ചരിത്രമുണ്ടോ? എവിടെ നിന്നാണ് ഈ ഒരു സ്കില്ല് കിട്ടുന്നത്? അല്ലെങ്കിൽ
അങ്ങനെയില്ല, എൻ്റെ എനിക്ക് തോന്നുന്നത് എൻ്റെ നമ്മൾ ചലഞ്ചിങ് ആയിട്ട് എൻ്റെ ക്യാരക്ടറിൽ ആരെന്നെ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മേനെയാണ്. അമ്മയ്ക്ക് പുള്ളിക്കാരി ഭയങ്കര എന്താ പറയുക, ഒരു കാര്യം ചെയ്യണം, ഇപ്പം നവീന് പ്ലസ് ടു പഠിക്കണം, അല്ലെങ്കിൽ നവീന് അമേരിക്കയ്ക്ക് പോകണം, അല്ലെങ്കിൽ പിന്നെ അത് ആ ഒരു സാധനം ഉണ്ടെങ്കിൽ അമ്മയുടെ തലയിൽ ഇത് ഓടിക്കൊണ്ടിരിക്കും. ദെൻ അത് ആ സാധനം അമ്മ ചേസ് ചെയ്യും, അതെനിക്ക് ഉറപ്പാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പരിപാടിക്ക് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞിരുന്നു, അതാണ് ഞാൻ അമ്മയോട് ഇപ്പോഴും പറയണ, അമ്മ യു പിക്ക് സംതിങ് എൽസ് ദെൻ നിങ്ങൾക്ക് അത് ത്രൈവ് പോലെ ഉണ്ടാവും. ഈ സാധനം അമ്മ അച്ചീവ് ചെയ്യണ വരെ പുള്ളിക്കാരി വിടൂല, അത് പുള്ളിക്കാരിക്കുണ്ട്
ഭയങ്കര
ഭയങ്കരമായിട്ട്. പുള്ളിക്കാരി അതിൻ്റെ പിന്നാലെ ഓടി നടക്കും. അത് ഞാൻ അമ്മയിൽ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. പപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പപ്പ ശരിക്കും ഒരു അല്ലി വലിയ ആളാണ്. പുള്ളിക്കാരൻ ഇപ്പോൾ ഒരാളാണ്, അപ്പം തെറി വിളിച്ചും പ്രശ്നമാണ്, പിറ്റേ ദിവസം വാങ്ങി തുളത്തിട്ട് കിടക്കണ്ടാവും. ഞങ്ങളുടെ തറവാട്ടിൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ പെരുന്നാൾ നടന്നു കഴിഞ്ഞാൽ അപ്പൻ, അപ്പൻ്റെ അനിയൻ, അപ്പൻ്റെ ചേട്ടൻ, അപ്പൻ്റെ പെങ്ങളൊക്കെ തെറി വിളിച്ച് അടിയുണ്ടാക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവർ ഇന്ന് ബന്ധം മുറിച്ച പോലെ ആയിരിക്കും. നാളെ രാവിലെ ഒരു കട്ടിൽ മേടം തുറക്കണ്ടാവും. അപ്പം എൻ്റെ അമ്മ എന്നെ ചോദിക്കും, നിങ്ങളിപ്പോൾ എന്ത് പറഞ്ഞു? അപ്പോൾ എന്നിട്ട് അമ്മ പറയും, നിങ്ങൾക്ക് നാളുണ്ട്, ഈ മനുഷ്യനെയും മാറി നിങ്ങളെ തെറി വിളിച്ചിട്ട് വീണ്ടും പിറ്റേ ദിവസം ഇരിക്കുക. അപ്പോൾ അവരൊക്കെ ചീച്ചോണ്ടിരിക്കും. ഇതൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ സാധനം. ഈ രണ്ട് കോമ്പിനേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് എന്നെ ഇപ്പോൾ മൂവിപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ആളുകൾ എന്നെ കണ്ടു തുടങ്ങിയപ്പോഴാണ് ശരിക്കും. ഇവിടുത്തെ നമ്മൾ പല എസ്പെഷ്യലി ഹണ്ടിങ്ങിനൊക്കെ ചൊല്ലുമ്പോൾ ഈ 70 വയസ്സ് 75 വയസ്സ് ആ അപ്പച്ചന്മാരൊക്കെ നമ്മളൊക്കെ ഒരു അടിഞ്ഞെടുത്തിട്ട് തോളത്തിട്ടിട്ട് ഒരു 800 മീറ്റർ കയറുമ്പോഴേക്കും അണച്ച് പണ്ടാറടങ്ങി സൈഡിൽ കിടക്കും. നമ്മുടെ ആംഗിളൊന്നും അതിന് മാത്രം ഡെവലപ്പായിട്ടില്ല. ഇവര് 2.5 കിലോമീറ്റർ 4 കിലോമീറ്ററൊക്കെ മലയില് നമ്മുടെ ഒന്നും പറയാണ്ട് ഈ തോളത്ത് ഒരു 10-25 കിലോ ഉള്ള പന്നീനെയൊക്കെ കെട്ടി തൂക്കിയിട്ട് വരുന്നതാണ്. അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ട് 40 വയസ്സായിട്ടുള്ള എനിക്ക് ഇതിൻ്റെ പകുതി എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ് നമ്മളിങ്ങനെയൊക്കെ നടന്നിട്ട് കാര്യം? ആ സാധനമാണ് ശരിക്കും ഇപ്പോഴത്തെ എൻ്റെ രൂപം. അപ്പോൾ എല്ലാ ദിവസവും എന്നോടൊരു കാര്യം പറ്റില്ല എന്ന് ആരെങ്കിലും പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം അത് ഞാൻ പോയി പിടിക്കും, തീലി കാണാൻ പറയായിരിക്കും കേട്ടോ. അപ്പം അതാണ് ഇപ്പൊ അതെന്താ കാരണം വെച്ചാൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ പിന്നെ എന്റെ ബെസ്റ്റ് ജീൻസ് ആണ് യൂട്യൂബ്. അപ്പൊ നമ്മള് മറ്റേ ഈ പറഞ്ഞ പോലെ തന്നെ ആൾക്കാരുടെ മുന്നിലൊരു ഷോ അല്ലേ, ഭയങ്കര സാധനമാണ്. നമ്മളൊരു ഷോ നടത്തുന്ന സമയത്ത് ആളുകൾ നമ്മുടെ വീഡിയോ കാണുകയും നമ്മുടെ അടുത്ത് നിന്റെ വീഡിയോ സൂപ്പർ ആയിട്ടുണ്ടോ, അടിപൊളി ആ സാധനം അടിപൊളി, ആ കൊള്ളാം, നാളെ ഒന്നും പൊളിച്ചേക്കാം. ഈ സാധനം വരുമല്ലോ,
അതെ,
ഇതാണ് ഏറ്റവും വലിയൊരു സാധനം. ചില ആൾക്കാർ പറയുന്ന എനിക്ക് എന്നാ ആളുകൾ പ്രൈസ് ചെയ്യണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എന്താ കുഴപ്പം, നല്ല എന്റെ പരിപാടി അടിപൊളിയാണ്. ആ സാധനം ഭയങ്കര സാധനം, അത് അതില്ലെങ്കിൽ ആർക്കെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല.
അതെ,
ഈ സാധനം ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നു, യുവർ പ്രോഗ്രാം ഈസ് ഗുഡ്, ഓ യെ മാൻ ദാറ്റ്സ് താങ്ക് യു, ആ സാധനം അടിപൊളിയാണ്, അതാണ് എല്ലാ ദിവസവും. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് ഓക്കെ രണ്ട് ഷൈൻ ചെയ്തേക്കാം. അപ്പൊ അവിടെയാണ് നമ്മൾ ഫിറ്റ്നസിനെ കുറിച്ച് ശ്രദ്ധിക്കുന്നത്, ഭക്ഷണവും. അപ്പൊ ഇനി ഇതൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവുമായിരിക്കും. ഇനി ഇതെല്ലാം പൊടി തട്ടി ഒരുമിച്ചപ്പോ ഈ പരുവത ഇനി എല്ലാം കൂടി എന്താവണോ.
ഇത് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ യൂട്യൂബിനെ കുറിച്ച് തന്നെ കൂടുതൽ ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ അക്കാര്യത്തിലാണ് പ്രേക്ഷകർക്ക് കൂടുതലും നവീനെ പരിചയം. അതുകൊണ്ടാണ് ആ വിഷയത്തെ തന്നെ കുറിച്ച് കൂടുതൽ ചോദിക്കുന്നത്. തുടക്കകാലത്തെ വീഡിയോകൾ എടുത്തപ്പോഴോ ഒരു കമൻറ്റ് വായിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു, നവീൻ നിങ്ങളുടെ നല്ല പ്രസൻറ്റേഷനാണ്, നല്ല ക്രിയേറ്റിവിറ്റിയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തതെന്ന് ഞാൻ വണ്ടർ ചെയ്യുന്നു എന്നാണ് ഒരു കമൻറ്റ് കണ്ടത്. അത് നിങ്ങളുടെ തുടക്ക സമയത്താണ്. എന്നിട്ട് എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഈ വളർച്ച ഉണ്ടായതെന്ന് നവീൻ വിശ്വസിക്കുന്നു?
അല്ല, അത്
തുടക്കത്തിൽ എല്ലാവരെയും പോലെ സ്ട്രഗിൾ ചെയ്ത് കാണുമല്ലോ എന്നാണ് ഞാൻ ചോദിച്ചതിൻ്റെ അർത്ഥം.
ഇല്ല, സ്ട്രഗിൾ ഇല്ല, അത് സ്ട്രഗിൾ അല്ലല്ലോ. കാരണം നമുക്ക് നോക്കി, നമുക്ക് ഒന്നാമത് യൂട്യൂബ് നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ലീസ്റ്റ് ബോധേഡ് ആയിരുന്നു. ഇതിങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ വരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടിക്ടോക്ക് വന്നത്. ടിക്ടോക്ക് വന്ന സമയത്താണ് ഞാൻ എൻ്റെ ഒരു പന്നീര് തല കുക്ക് ചെയ്ത് കഴിക്കുന്ന ഒരു വീഡിയോ ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്തത്. ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിന് ഒരു 300K എന്തോ വ്യൂ വന്നു. അതാണ് എന്ത് പണ്ടത്, ഇത്ര മാത്രം വ്യൂ, ഞാൻ ഇത് ഇതുവരെ ഇങ്ങനെ ഒരു സാധനം തന്നെ കണ്ടിട്ടില്ല. നമ്മുടെ ഇതിന് ഈ ഒരാഴ്ച കഴിഞ്ഞ പക്ഷേ ടിക്ടോക്ക് നാട്ടിൽ അടച്ച പൂട്ടി, ഓർക്കണ്ടോ? ഒറ്റ ആഴ്ച ഉണ്ടായിരുന്നു ഈ സാധനം. പക്ഷേ ഈ ഒറ്റ ആഴ്ച കൊണ്ട് 400 സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു അവിടുന്ന്. ഞാൻ 3600 സബ്സ്ക്രൈബർ വരെ എത്തി. അപ്പോഴാണ് ആ സമയത്ത് നാട്ടിൽ നിന്ന് ഒരു പുള്ളിക്കാരൻ എന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ പ്രോഗ്രാം അടിപൊളിയാണ്, നിങ്ങൾ ഇതിനൊരു പ്രൊമോഷൻ കൊടുക്കണം. അങ്ങനെ പ്രൊമോഷന് വേണ്ടി ഞാൻ നാട്ടിൽ കുറച്ച് പേരെടുത്തൊക്കെ അന്വേഷിച്ചു. പക്ഷേ അവരൊക്കെ ഒരുപാട് പൈസ പറഞ്ഞു എൻ്റെ അടുത്ത്. അതിൽ നമ്മുടെ എനിക്ക് തോന്നേ അവരുടെ പേര് ഞാൻ പറഞ്ഞു, അവി വ്ളോഗ്സ്, അവി വ്ളോഗ്സിന് ഞാനൊരു പ്രൊമോഷൻ കൊടുക്കണം. ആ പ്രൊമോഷന് അവർ എനിക്ക് റീസണബിൾ ആയിട്ടുള്ള പ്രൈസിന് അവർ ഒരു വീഡിയോയിൽ അച്ഛനെന്തും മുണ്ട് മേടിച്ചു കൊടുക്കുക, അങ്ങനെ എന്താ തോന്നും. അതിൽ നമ്മുടെ ഒരു വീഡിയോ പ്രൊമോഷൻ, അപ്പോൾ അതും എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടല്ല, ഇങ്ങനെ ഒരാൾ പറഞ്ഞു നിങ്ങൾ. അപ്പോൾ ഞാൻ ഓക്കെ, അപ്പോൾ എന്നോട് വൈഫ് പറയണത് നിങ്ങൾ കൊടുത്തോ, ഞാൻ ഈ പ്രൊമോഷനൊക്കെ എടുത്ത് എന്ത് ശോകമാണ്, ഇതാണെങ്കിൽ കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞത്. അങ്ങനെ പക്ഷേ ഞാൻ രാത്രി കിടന്നുറങ്ങി, രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ 3600 സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ 30,000 സബ്സ്ക്രൈബറോ അങ്ങനെ എന്തോ, 30,000 അല്ല, എനിക്കണ 23,000 എന്തോ. ദെൻ ഈ ചാനലെ എണ്ണിങ് അപ്പോഴാണ് എണങ്ങുന്നത്. ദെൻ പിന്നെ ഇതിൻ്റെ ആൽഗരിതം പിക്ക് ചെയ്യും, പിന്നെ അവിടെ നിന്ന് പൊട്ടപ്പെട്ടാന്ന് പറഞ്ഞിട്ടാണ് ഇത് ഗ്രോത്ത് ആയത്. പിന്നെ ഇടയിൽ വെച്ചിട്ട് എനിക്ക് വേണേ ഒരു 1.5 വർഷം മുന്നേ ഈ മില്യണൊക്കെ അടിക്കുന്നതിനേക്കാൾ മുന്നേയായിട്ട് ഇതൊരു ഒരു സ്റ്റാഗ്നൻറ്റ് പൊസിഷനിലാണ്. അല്ലാണ്ട് ഭയങ്കര ഇപ്പോൾ ഭയങ്കര ലോവായി. ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം മറ്റേത് നമുക്ക് എല്ലാ മാസവും ഒരു 20,000 സബ്സ്ക്രൈബറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ യൂട്യൂബ് മൊത്തത്തിൽ എന്തോ പറ്റിയിട്ടുണ്ട് യൂട്യൂബിനെ. ഒന്നാമത് ഒരുപാട് പ്ലാറ്റ്ഫോമായി ആളുകൾ യൂട്യൂബിൽ ടൈം സ്പെൻഡ് ചെയ്ത് കുറഞ്ഞു. കാരണം ഈ ടിക്ടോക്കും ഈ സാധനവും റീൽസും ഉണ്ടല്ലോ, ഇതൊരുമാതിരി ഡ്രഗ് പോലെയാണ്. അതായത് മറ്റേതൊരു ഡോക്യുമെൻ്ററി ഇരിക്കുന്ന പോലെ ഇരുന്ന് ആൾക്കാർ വാച്ച് ചെയ്യുന്ന നടത്തുന്നു. ഇപ്പോൾ ഈ സാധനം കുട്ടികൾ പെട്ടെന്ന് പെട്ടെന്ന്
വേണം. ആ
അപ്പോൾ ഈ 2020 ക്രിക്കറ്റ് പോലെ തന്നെ ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റ് ആണ് ആൾക്കാർക്ക് താല്പര്യമില്ലാത്ത പോലെ. അപ്പോൾ ഇതിനി നമ്മൾ അതിനനുസരിച്ചിട്ട് ഗ്രോ ആവണം,
നമ്മളെ തന്നെ നമ്മൾ ചേഞ്ച് ചെയ്യണം മോഡല്.
അതെ, അങ്ങനെയാണല്ലോ ലോകം മുന്നോട്ട് പോണേ. അപ്പോൾ അതിലിപ്പോൾ യൂട്യൂബ് കുറച്ച് ഷോക്കാണ്. അപ്പോൾ ആ ഗ്രോത്ത് ശരിക്കും കുറച്ച് കുറഞ്ഞു. അപ്പോൾ ആ ഒരു സാധനം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഗ്രോത്ത് വന്നത്. ആ ഒരു 30,000 ആണ് സ്പൈക്ക് എന്ന് പറയുന്നത്. പിന്നെ ഒരു കണ്ടിന്യൂസ് സെയിം ഗ്രാഫ് അങ്ങനെയാണ് പോയത്. അത് ആളുകളെ എങ്ങനെ പിക്ക് ചെയ്തു എന്നുള്ളത് എനിക്കറിയില്ല. ഫോർ സം റീസൺ ആളുകൾക്ക് എന്തോ നമ്മുടെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടു.
അതെ, അതെ, ഒരു ഓർഗാനിക് ഗ്രോത്ത് ആണ്. അപ്പം നവീൻ പറഞ്ഞല്ലോ
ഫസ്റ്റ് പക്ഷേ പ്രൊമോഷനായിരുന്നു, ലൈക്ക് ആ ഒരു ഹൈപ്പ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം ഇങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ പ്രൊമോഷനൊന്നും ചെയ്തിട്ടില്ല.
ഒരു ടേണിംഗ് പോയിന്റ് പോലെ വന്നത് ആ പ്രൊമോഷനാണ്,
ആ സാധനമാണ്. അല്ലെങ്കിൽ പക്ഷേ ടിക്ടോക്ക് ആയനായിരുന്നു, ടിക്ടോക്കിലൂടെയാണ് നമ്മളെ ആളുകൾ കണ്ടുപിടിക്കും. പക്ഷെ ടിക്ടോക്ക് നിന്നു.
ബൂം ബാങ്കിൻ്റെ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ പ്രേക്ഷകരും ആയിട്ടുള്ള പലരും ചോദിച്ച ചോദ്യങ്ങളാണ് ഞാനിപ്പോൾ പല രീതിയിൽ നവീനോട് ചോദിച്ചത്. നവീൻ വിശദീകരിച്ച് പറഞ്ഞു. അതിൽ ഒരു പ്രേക്ഷക തെരേസ എന്ന് പറഞ്ഞൊരു പ്രേക്ഷക കേട്ട ഉടനെ എന്നോട് ചോദിച്ചു, നവീനെ നിന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, നവീൻ ഭയങ്കര അങ്ങ് ജീവിതം ഫുള്ളായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്, അത് ഭയങ്കര ഒരു ഭാഗ്യമാണല്ലോ, എനിക്കൊന്നും അങ്ങനെ പറ്റുന്നില്ല. സത്യത്തിൽ അങ്ങനെയാണോ നവീൻ്റെ ജീവിതം? ഈ കാണുന്നത് പോലെ തന്നെ എപ്പോഴും അടിപൊളി സന്തോഷം, ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുന്നു, ഇഷ്ടമുള്ളടത്ത് പോകുന്നു, ഹണ്ടിങ് ചെയ്യുന്നു, അതായിരുന്നു നവീൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക്?
ഫ്ലാഷ് ബാക്ക് അതൊന്നുമല്ല. ഫ്ലാഷ് ബാക്ക് നമ്മൾ സ്കൂൾ എല്ലാവരും നമ്മൾ സ്കൂളിൽ പോകണമല്ലോ, സ്കൂളിൽ പോയി തിരിച്ചു വന്നു. എനിക്ക് വേണമെങ്കിൽ ഡിഗ്രി ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുന്ന സമയത്ത് ചുമ്മാ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചു. അന്നൊന്നും വലിയ എയിമൊന്നുമില്ല. പിന്നെ പഠിക്കുന്ന സമയത്ത് ആക്ച്വലി കുക്കിങ്ങിനോട് നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാനായിട്ടുള്ള കുറച്ചുകൂടി നമുക്ക് താല്പര്യം. അപ്പോൾ അതിൽ കുക്കിങ്ങാണ് ബെസ്റ്റ് പാർട്ട്. അപ്പോൾ അത് ഞാൻ പിക്ക് ചെയ്തു. ബാക്കിയുള്ളതൊക്കെ ചുമ്മാ പരീക്ഷയ്ക്ക് എഴുതി പാസ്സാവാനായിട്ട് പഠിച്ചെങ്കിലും കുക്കിംഗ് എടുത്തു. പിന്നെ അവിടുന്ന് അന്നത്തെ എൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് എന്നെ മുന്നോട്ടേക്ക് നയിച്ചിരുന്നത് ഗോൾഡനെ എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കാനുള്ളത് ഞങ്ങൾ പ്രണയമായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഒരു 15-12 എപ്പിസോഡ് അങ്ങനെ എന്തോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അത് ഞാൻ അവിടെ ആവർത്തിക്കുന്നില്ല. അപ്പോൾ അത് എനിക്കിങ്ങനെ ഓരോ സമയത്ത് ഓരോ മിഷൻ കിട്ടും. അപ്പോൾ അവളെന്നെ എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കണം, എൻ്റെ ലൈഫിൻ്റെ ഭാഗമാക്കി മാറ്റണം എന്നുള്ളത് ഒരു കാലത്തെ ഒരു സാധനമായിരുന്നു. അത് കഴിഞ്ഞു, മറ്റേ ഇപ്പോൾ ഇവിടെ വന്നു, കല്യാണമൊക്കെ കഴിഞ്ഞു, കുഞ്ഞൊക്കെ ആയി, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ചാനലും അങ്ങനെയായിട്ട് ഗ്രോ ചെയ്യണം. ഇതിൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ ലൈഫിൽ ഫ്ലാഷ് ബാക്കിൽ ബുദ്ധിമുട്ടുകൾ, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ വേർഡ് തന്നെ ഇഷ്ടമല്ല. വേർഡ് അല്ല, കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ. കഷ്ടപ്പെടാതെ ആരൊക്കെയാണ് ജീവിക്കാൻ പറ്റുക? വൈ വി ആർ യൂസിങ് സോ മച്ച് വേർഡ് കഷ്ടപ്പാട്, കഷ്ടപ്പാട്, കഷ്ടപ്പാട്. എല്ലാവരും പറയാറുണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആരാ കഷ്ടപ്പെടാത്തത്? അംബാനി കഷ്ടപ്പെട്ടിട്ടില്ലേ? ഈ കാശിരിക്കുന്ന ആൾക്കാർ ഇവരാരും കഷ്ടപ്പെട്ടില്ല എന്നൊരു രീതിയിൽ ഈ പറഞ്ഞു കൂട്ടുന്നത്. അതായത് താഴെക്കടയിലുള്ള ഒരു സമൂഹം ഉണ്ട് എന്ന് കരുതുന്നു, അവർക്കൊക്കെ ഭയങ്കര കഷ്ടപ്പാട്. ഇടയിലുള്ളവർക്ക് കഷ്ടപ്പാട് കുറഞ്ഞ ആളുകൾ, അതിനേക്കും കാശുള്ളവർ തീരെ കഷ്ടപ്പാടില്ല. എല്ലാവർക്കും അവരാർ നിൽക്കുന്ന പ്രതലത്തിൽ കഷ്ടപ്പാടുണ്ട്. കഷ്ടപ്പാട് ഉള്ളതുകൊണ്ടല്ലേ നിങ്ങൾ ഈ സന്തോഷത്തിനെ തിരിച്ചറിയണത്? ഇല്ലെങ്കിൽ അറിയില്ലല്ലോ.
ഇരുട്ടുണ്ടെങ്കിലല്ലേ വെളിച്ചത്തിന്റെ സന്തോഷം അറിയും.
എനിക്ക് തോന്നുന്നത് ഡംബസ്റ്റ് ക്വസ്റ്റ്യൻ ആക്ച്വലി, ഐ ഡോണ്ട് നോ എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഈ ഒരു വിഷമം ഉണ്ടെന്ന് കരുതുകയാണ്. നോ, യു മൂവ് ഓൺ. എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു ഒരു 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 വീഡിയോ സേവ് ചെയ്തിട്ടുണ്ട്. ഒരു പുള്ളി ഇങ്ങനെ ഇരുന്ന് പറയുന്നത് നല്ല രസമാണ്, ലൈഫ് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാണെന്ന്. ഒരു വിക്ടിമിനെ പോലെ ജീവിക്കരുതെന്നാണ് പറയുന്നത്. ഇപ്പൊ ലൈഫിൽ എന്റെ ചെറുപ്പത്തിൽ ചിലപ്പോൾ എന്നെ ഒരാൾ പീഡിപ്പിച്ചിട്ടുണ്ടാവും, അത് വെച്ചിട്ട് വാട്ട് യു ക്യാൻ ഡു അബൌട്ട് ഇറ്റ് നൗ, ഇപ്പൊ ഒന്നും ചെയ്തു പാസ്റ്റിലേക്ക് പോയിട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. മൂവ് ഓൺ, കരഞ്ഞു കാണിച്ചിട്ട് ആൾക്കാർക്ക് എന്താ വിഷമമുണ്ടാവുക? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലത്തെ പാവം വയ്ക്കലിൽ നിൽക്കും ഈ സാധനം. നമ്മൾ മൂവ് ഓൺ ചെയ്യണം, യു മൂവ് ഓൺ, ദെൻ പീപ്പിൾ വിൽ സീ യു ലൈക്ക് യു ആർ എ ഹാപ്പി മാൻ. യാ, ഐ ആം എ ഹാപ്പി മാൻ.
അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, നവീനെ ആരെങ്കിലും കുറച്ച് കണ്ടിട്ടുണ്ടോ?
കണ്ടോട്ടെ, അത് നമുക്ക് പ്രശ്നമില്ലല്ലോ. ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ. വി ആർ നോട്ട് ബോദേർഡ് അബൌട്ട് ദിസ്. അതാണ് വേണ്ടത്. കുറച്ച് കാണാന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റേ എന്താ പറയാ, കാശ് കുറഞ്ഞ ആളാണെന്നോ അല്ലെങ്കിൽ കഴിവ് കുറഞ്ഞ ആളാണെന്നോ അങ്ങനെ ആയിരിക്കുമല്ലോ ചിലപ്പോൾ ഒരാൾ. ഹൂ കേസ്, യു മൂവ് ഓൺ. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയുന്നു, ഞാൻ നിങ്ങൾ ഈ കാണുന്ന ഞാൻ തന്നെയാണ്, ഞാൻ ഒരു മാറ്റമില്ല. എൻ്റെ ബ്രെയിൻ നല്ല അറ്റ് ദ മൊമെന്റ് നല്ല ക്ലീൻ ആൻഡ് ഫ്രഷ് ആണ്. നാളെ എനിക്ക് എന്തെങ്കിലും ഒരു ബ്രെയിൻ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഞാൻ മേ ബി ഐ ചേഞ്ച് ടു മാറും, പക്ഷെ ഒരിക്കലും ഒരു നല്ല ഹാപ്പിയാണ് ഞാൻ. ഹാപ്പിയസ്, കാരണം എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല എനിക്ക്. കാരണം ഇപ്പോൾ വീട്ടിലേക്ക് വന്നു, വീട്ടിൽ ഫുഡില്ല, ഞാൻ കുക്ക് ചെയ്യും, അല്ലെങ്കിൽ എന്നും ഞാൻ കുക്ക് ചെയ്യും. ഇനി അവിടെ തുണി അലക്കാത്ത ഇരിക്കേണ്ടത് എന്നെ നമുക്ക് വിഷയമല്ല, ഞാനത് അപ്പം ചെയ്യും.
Taking life as it is.
യോ, വേറെ നമുക്ക് ചെയ്യാൻ പറ്റുക? ഇപ്പൊ എന്നോട് ആൾക്കാർ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കണ്ടന്റ് എന്നും കിട്ടണേ എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട്. ഓ, ചിലക്ക് കണ്ടന്റ് ക്ഷാമമായെന്ന്. എനിക്ക് കണ്ടന്റ് ക്ഷാമം വരില്ല, തണ്ടാണെന്ന് വിചാരിക്കും ചിലപ്പോ നിങ്ങള്. കാരണം ഞാൻ കണ്ടന്റ് അല്ല ചെയ്യണേ, ഞാൻ എന്റെ ലൈഫാ
ചെയ്യണേ.
നാളെ ഞങ്ങൾ നടക്കുമ്പോ ഒരു മഷ്റൂമിന്റെ അടിയിൽ ചിലപ്പോ രണ്ട് പുല്ല് വെക്കണമെന്ന് എനിക്കൊരു കൗതുകം വരും. ചിലപ്പോ ആ പുല്ലിന്റെ ഉള്ളിൽ എന്താ സംഭവം എന്നുള്ളത്. അപ്പൊ ഞാൻ പഠിക്കുകയാണ്. യു ആർ ലേണിംഗ് സംതിങ്. ആ പഠിക്കുന്നതാണ് നിങ്ങൾ വീഡിയോ ആക്കി മാറ്റണേ. ആ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, നിങ്ങൾ പഠിക്കുന്നത് പോലെ തന്നെ കുറെ ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഇത്
പഠിക്കുന്നു.
അപ്പൊ അവനത് സബ്ജക്റ്റായി. അല്ലെങ്കിൽ ഇപ്പൊ ഒന്ന് അയ്യോ നാളെ ഒരു പായസം ഉണ്ടാക്കണല്ലോ എന്ന് പറഞ്ഞിട്ട് തരം ചൊറിഞ്ഞിട്ട് പോകുമ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാൻ പറ്റൂ? എനിക്ക് നാളെ പായസം ഉണ്ടാക്കണ ഒരു ഐഡിയ ഇല്ല. പറഞ്ഞു മനസ്സിലായ? നാളെ ഇങ്ങനെ പോകുമ്പോഴാണ് ചിലപ്പോൾ പശുവിൻ്റെ നാക്കം റോഡിലിരിക്കുന്നുണ്ട്. ആ ഇത് ഞാനേ ഗോവയ്ക്ക് പോയി, ഇപ്പോൾ ഒരു ഡിഷ് ഉണ്ടായിരുന്നല്ലോ അവിടെ, അത് ഈ സാധനം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, അത് ഇവിടെ ഉണ്ടാക്കാം. അപ്പോൾ അത് ഞാൻ ഇവിടെ കൊണ്ട് പരീക്ഷിക്കുകയാണ് വെച്ചിരിക്കണേ. അപ്പോൾ അതെൻ്റെ പഠനങ്ങളാണ് വീഡിയോ ആയിട്ട് വരണേ. സോ യു ആർ ആക്ച്വലി എൻജോയിങ് എവ്രി മൊമെൻറ്റ്. അതല്ലാതെ എനിക്കിത് കഷ്ടപ്പാടാണ്, എനിക്കിത് ബുദ്ധിമുട്ടാണ്, മല കയറാൻ പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഭാര്യ കച്ചടി ഉണ്ടാക്കി, നമ്മൾ തമാശക്ക് ഇതൊക്കെ പറയും, അതൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇന്നലെ ഞാൻ ഈ ഹണ്ടിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതൊക്കെ ഡീമോണിറ്റൈസ് ചെയ്തപ്പോൾ ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയി. ഞാൻ ഇന്ന് രാവിലെ കാപ്പ് പിടിക്കുമ്പോൾ ആലോചിച്ചത്, യോ വാട്ട് യു ക്യാൻ ഡു അബൌട്ട് ഇറ്റ്, ഒന്നും ചെയ്യാൻ പറ്റില്ല, മൂവ് ഓൺ. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഈ വേർഡ് കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ വേർഡ് ഉപയോഗിക്കണതെന്ന് എനിക്ക് കണ്ടു കഴിഞ്ഞാൽ കാര്യപ്പാണ്. ഞാൻ നിങ്ങൾ ഒറ്റ വീട്ടിൽ കണ്ടു കണ്ടിട്ടുണ്ടാവില്ല, ഞാൻ ആ വേർഡ് തന്നെ പറയില്ല. കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീഡിയോ എടുത്തത്. ഹു ആസ്ക് യു ടു ഡു ഇറ്റ്
മാൻ.
കുട്ടികൾ ചെറുപ്പത്തിൽ നടന്നു തുടങ്ങുമ്പോൾ ഒരു കുട്ടിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം നടക്കാനാണ് അല്ലേ?
അതെ.
മുട്ടുമ്പോൾ നിന്ന് എണീറ്റ് നടക്കുമ്പോൾ തുടപ്പെടാന്ന് പറഞ്ഞ് വീടും. ആ കുട്ടിയോട് അപ്പോൾ സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിക്കുക, എന്താണ് ഏറ്റവും കഷ്ടപ്പാടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നടക്കാനാണ് പറയും. ഒരു പത്ത് വയസ്സായ കുട്ടിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ ക്രിപ്പിളായിട്ടുള്ള ഒരാളുടെ കാര്യമല്ല, അല്ലാത്ത കുട്ടിക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണോ? ഇല്ല. വൈ? ദെൻ പുള്ളി അതിൻ്റെ മാസ്റ്ററായി. സോ ഓരോ കഷ്ടപ്പാടുണ്ടെന്ന് പറയുന്ന സാധനം നമ്മൾ ചെയ്യണം, അത് ചെയ്യണം നമ്മൾ. ഇപ്പം നമുക്ക് ഭാര്യയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ യു അഡ്ജസ്റ്റ് ചെയ്തേ മതിയാകൂ, അതല്ല ചെയ്യാൻ ഒഴിവാക്കാം. മനസ്സിലായില്ലേ? ഇപ്പോൾ കുട്ടികളുണ്ടാക്കി നമ്മൾ എങ്ങനെയാണ് നോക്കുക? അയ്യോ നാട്ടിൽ നിന്ന് അച്ഛനെ കൊണ്ടുവരണേ, അമ്മേനെ കൊണ്ടുവരണേ, അളയമ്മേനെ കൊണ്ടുവരണേ, കുട്ടീനെ കുളിപ്പിക്കാറ, കുട്ടീനെ നമ്മൾ ആൾക്കാർ കുളിപ്പിക്കുന്നില്ലേ? അനാഥാലത്തെ കുട്ടികൾ വലുതാവുന്നില്ലേ? ഞാൻ കുട്ടീനെ വാഷ് ബേസിനിൽ കുളിപ്പിക്കുക, ഞാനാണ് കുളിപ്പിച്ചിരുന്നത്, എൻ്റെ ഭാര്യ കുളിപ്പിക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്കത് ഇഷ്ടമാണേ. അയ്യോ അതിൻ്റെ തലയും മുഴിയണം, കാലും മുഴിയണം, കണ്ണിൽ കൂടെ വെള്ളം പോകും. എന്താ കുട്ടിയിൽ മനുഷ്യനല്ലേ, നമ്മൾ കാട്ടിൽ വലുതായ ജീവിയാ, പിള്ളേ നമ്മൾ ചുമരിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ളൂ. ഇതൊക്കെ ഈസിയാണ്, ഇത് ഈസി അല്ല എന്ന് ചിന്തിക്കുക, ചിന്തിപ്പിക്കുക, അതാണ് പ്രശ്നം. Then you see your life happy. Yes, you move every single day. No, you move. ഒരു കുഴപ്പമില്ല, അതാണ് ലൈഫ്. ദാറ്റ് ഈസ് ദ ലൈഫ്. ഇഫ് യു ക്യാൻ സീ, അങ്ങനെ ലൈഫിനെ കാണാൻ പറ്റുമോ വെച്ചെങ്കിൽ നിങ്ങൾ മൂവ് ചെയ്യും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രശ്നം വരണം. ദെൻ ഈ പ്രശ്നം വരണം എങ്ങനെയാണ്? ഇത് ചിന്തിച്ചിട്ടാ. ദെൻ ഫുഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഫുഡ് ഈസ് എവറിത്തിങ്. സ്റ്റുപ്പിഡ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ തടിയൊക്കെ വെച്ച് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുക, പിന്നെ നമ്മൾ എണീക്കില്ല. പിന്നെ എന്താ ചിന്തിക്കുക? നിങ്ങൾക്കൊന്നും ചിന്തിക്കില്ല, നിങ്ങൾക്ക് അട്ടിൽ വന്നിട്ട് ഇരിക്കുകയാണ്. When you walk, when you move, you see things, you observe things, you talk to people. ഇപ്പം ഞാനിവിടെ വന്ന് ഇവിടെ വീട്ടിൽ പോയി, വീട്ടിൽ ഞാൻ അപ്പോൾ നിന്ന് പുതിയ സാധനം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബേഗിൽ മേടിച്ച് കഴിച്ചപ്പോൾ ഗോൾഡ് പറഞ്ഞു ബൈ. അപ്പം ഞാൻ പറഞ്ഞ വഴിക്ക് സാൽമൺ സ്മോക്ക് സാൽമൺ മേടിച്ചിട്ടുണ്ട്, ബേഗിൽ മേടിച്ചിട്ട് ഇപ്പം വൈകുന്നേരം അത് എങ്ങനെ കുക്ക് ചെയ്യാന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. പിന്നെ ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് മാമന്റെ ഫ്രണ്ട് വരുന്നുണ്ട്, അപ്പൊ നാട്ടിൽ നിന്ന് ബോളി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അപ്പൊ ഇന്ന് മറ്റേ അടപ്രഥമൻ അല്ല പാലാടി ഉണ്ടാക്കണം പറഞ്ഞിട്ട്, അപ്പൊ അത് ഉണ്ടാക്കണം. അപ്പൊ അതിലെനിക്കിപ്പോ
ഓൾറെഡി പ്ലാനിംഗ് ഇല്ലെന്ന് പറയാൻ പറ്റില്ല.
ആ ഇല്ല, ദേർസ് മിഷൻ ദേർ. അപ്പൊ എന്നത് മൂവ് ചെയ്യിപ്പിക്കുന്നത് ഞാൻ അത് കണ്ടണ്ടല്ലോ, മനസ്സിലായില്ലേ? പക്ഷെ ഒരാളോ അയ്യോ ഇന്ന് പായസം ഉണ്ടാക്കണമല്ലോ. അമ്മയൊക്കെ പഴയ സ്കൂൾ, അമ്മ രാവിലെ ഇവിടെ തുണിയാലേക്കില്ലേ തുണി, എന്റെ അമ്മ ഒന്നും മുണ്ടണ്ട്, ഇവിടെ കഴിഞ്ഞ 10-20 കൊല്ലമായിട്ട് തുണി ഞങ്ങൾ അലക്കണേ. അമ്മക്ക് രാവിലെ എന്റെ തുണി അലക്കണത് ഒരു മിഷനാ, നമുക്ക് അതൊന്നൊരു വിഷയം, അതെങ്ങനെ നടന്നു പോവല്ലോ. സോ അങ്ങനെ കണ്ടാൽ മതി ലൈഫിന്. അപ്പോ ലൈഫിൽ ദുഃഖങ്ങളുണ്ടോ? യെസ് ഓഫ് കോഴ്സ്, അത് ദുഃഖമല്ല, അതാണ് ലൈഫ്.
ചോദിക്കട്ടെ, അത് ജീവിതത്തിന്റെ ഈ ഒരു ഫേസിലല്ലേ നവീൻ ഇങ്ങനെ പറയാൻ പറ്റുന്നത്? ഒരു 10 വർഷം മുമ്പോ 15 വർഷം മുമ്പോ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നോ നവീന് ജീവിതത്തോട്?
അല്ലായിരിക്കാം. അങ്ങനെയാണെന്ന് പറയാനായിട്ട് വേറെ കാര്യമുണ്ട്. നമ്മുടെ ലൈഫിന് എപ്പോഴും ഒരു 12 വയസ്സുകാരനെ വിളിച്ച് പ്രധാനമന്ത്രിയാക്കാൻ പറ്റുമോ?
ഇല്ല.
18 വയസ്സുകാരനെ വിളിച്ച് പ്രധാനമന്ത്രിയാക്കും നമ്മൾ? ഇല്ല. നമ്മൾ ഇന്റലക്ച്വലി വലുതാകുമ്പോഴാണ് പഠിക്കുന്നത്, നമ്മൾ ലോകം കാണുന്നു, വ്യക്തികളെ കാണുന്നു, അങ്ങനെയാണ് നമ്മൾ മൂവ് ചെയ്യണേ. ഇത് ഞാൻ എന്റെ ലൈഫിന് മനസ്സിലാക്കിയ ഒരു രീതി 40-ാമത്തെ വയസ്സിൽ പറയുന്നതാണ് ഇത്. 60-ാമത്തെ വയസ്സിൽ ഇതെല്ലാം പറയാലോ, നിങ്ങൾ മടത്തല പറയാം. ഇത് ഇതുപോലെ കൊണ്ടുപോകണമെങ്കിൽ ബ്രെയിനിന് വലിയൊരു ഒരു പങ്കുണ്ട്. ഇത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ആളുകളെ കാണുന്നുണ്ട്. നമ്മൾ ചെറിയ കുട്ടിയായിരിക്കും ഇങ്ങനെ ചിന്തിക്കാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല, കാരണം നമ്മൾ ഇന്റലക്ച്വലി അത്രയും വലുതായിട്ടില്ല, പഠിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ 18 വയസ്സുകാരന് ഇത്രയും ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ളവനും ഉണ്ടാവാം. ഞാൻ അന്ന് ബുക്കൊന്നും വായിച്ചിട്ടില്ല, ഇപ്പോഴാണ് ഞാൻ കുറച്ചും കൂടെയൊക്കെ ആളുകളെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇറ്റ് ഈസ് അതൊരു ഓൺ ഗോയിങ് ആയിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള കാര്യമായിരിക്കാം. പക്ഷേ ഇപ്പം ഞാനത് അച്ചീവ് ചെയ്തിട്ടുണ്ട് അറ്റ് ദിസ് സ്റ്റേജിൽ. പക്ഷേ പണ്ടാണെങ്കിലും ഞാൻ പറഞ്ഞില്ല, എൻ്റെ അപ്പൻ ഒരു അല്ലു വലിയ ആളാണ്. സോ ഗുഡ്. പിന്നെ പുള്ളി എന്നെ പഠിപ്പിച്ചൊരു വലിയൊരു കാര്യമുണ്ട്. പുള്ളി പഠിപ്പിച്ചോണ്ട് പുള്ളിക്ക് ജനറ്റിക്കലി എനിക്ക് കിട്ടിയതാണോ എനിക്കറിയില്ല, അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും. ഓണം പറയരുത്, അതിപ്പോൾ എല്ലാവരും പറയും നുണ പറയരുത്. ഞാൻ അങ്ങനെ, അതായത് നുണ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക, പർപ്പസ്ഫുള്ളി ഒരാളെന്നെ ഉപദ്രവിക്കുന്ന രീതിയിലൊരു നുണ, അതല്ലെങ്കിൽ ഒരു കാര്യം അച്ചീവ് ചെയ്യാനായിട്ടുള്ളൊരു നുണ, ഡോണ്ട് ഡു ദാറ്റ് എന്നുള്ള ഒരു സാധനം അപ്പന് ഭയങ്കര നിർബന്ധമാണ്. പിന്നെ പബ്ലിക്കിൻ്റെ മുന്നിൽ എന്ത് നീ പറഞ്ഞോ, നീ ഒരു പെണ്ണിൻ്റെ കൂടെ ഇതാക്കിയിട്ട് നീ ഒരു കുഞ്ഞായിട്ടിൻ്റെ വീട്ടിലേക്ക് വന്നാൽ നീ ധൈര്യമായിട്ടിനോട് പറഞ്ഞോ, നീ ബാറിൽ പോയി കള്ളു കുടിച്ചാൽ നീ എന്നോട് പറഞ്ഞോ, നീ കള്ളു വീട്ടിലേക്ക് വന്നിട്ട് കുടിച്ചോ, എനിക്ക് പ്രശ്നമല്ല. പക്ഷെ നീ ഇത് അപ്പുറത്ത് പോയി കുടിച്ചിട്ട് ഇപ്പുറത്തെ വീട്ടിലെ ശങ്കരായിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ നിനക്ക് കള്ളടി ഇടും. ആപ്പൻ എന്റെ അപ്പനെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, അത് വേറെ കാര്യം. പക്ഷെ പുള്ളിക്ക് ഇങ്ങനെയുള്ള കുറെ നയങ്ങളുണ്ട്. ഈ സാധനങ്ങൾ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ അപ്പനായതിനു ശേഷം. അപ്പൊ നിങ്ങൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് എത്തും. എങ്ങനെ, വെൻ എനിക്ക് ബേബി ഉണ്ടായപ്പോഴാണ് ഈ അപ്പനും അമ്മയും ഒക്കെ നമ്മുടെ ലൈഫ്, ഇവിടെയാണ് ഞാനൊരു അപ്പനാകുന്നതും ഒരു മനുഷ്യനാകുന്നതും. അതിനു മുന്നേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവനൊക്കെ ഈ മറ്റേ മഞ്ഞപ്പ് മാറാത്ത ചേക്കനാന്ന് പറയും. അപ്പോൾ ആ ചോദ്യത്തിന് അത്ര പ്രസക്തി ഉണ്ടോയെന്നുള്ളത്, ആ പ്രസക്തി വരുന്നത് നമ്മളൊരു ഫാമിലി ആയതിനു ശേഷം ചോദിക്കുമ്പോഴാണ്. ദെൻ ഹൗ യു സീ യുവർ ലൈഫ്, ദെൻ യാ ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇനി ഇതൊക്കെ ലൈഫിൽ ഇതുപോലെ തന്നെ അപ്ലൈ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോ നോ, ബട്ട് ഒരു 95% ശ്രമിക്കില്ല, അത് അതൊരു പാർട്ട് ഓഫ് അവർ ലൈഫായിട്ട് മാറിയിട്ടുണ്ട്.
നിങ്ങൾ ഇതുവരെ മലയാളം FM 104.6 കേട്ടത് യൂട്യൂബിലെ ബൂം ബാങ് ഫെയിം നവീൻ ജോവുമായുള്ള സംഭാഷണത്തിന്റെ 2-ാം ഭാഗം. ബൂംബാങ് വിശേഷങ്ങൾ തുടരും. അടുത്ത ഞായറാഴ്ച 12:25 നിങ്ങളുടെ മലയാളം FM 104.6. മലയാളം FM എന്ന ഇന്നത്തെ സംപ്രേക്ഷണം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത സംപ്രേക്ഷണം അടുത്ത വെള്ളിയാഴ്ച രാത്രി 7:25 യവനികയോടുകൂടി ആരംഭിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം. സിന്ധു പുന്നോസ്. മലയാളം FM 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.
മോഹനം കേരം തിങ്ങും ആവനശ്രീ